ഇന്ന് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം മുഴുവൻ പഠിച്ചു തീർക്കണമെന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. 38 വാക്യങ്ങളുള്ള നീണ്ട ഒരു അധ്യായമാണെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ രാവിലെ നാം പഠിക്കുവാൻ വരുന്നതിന് മുൻപ് പഠിക്കുവാൻ പോകുന്ന ആ അധ്യായം, ആ ഭാഗം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു വന്നാൽ വളരെ പ്രയോജനം ചെയ്യും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം നാം എടുക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മർക്കോസ് തൻ്റെ വിവരണം തുടരുന്നതായി കാണുന്നു. ദെക്കപ്പൊലി പ്രദേശത്ത് യേശു 4000 പേരെ പോഷിപ്പിക്കുന്നതായി നാം ഈ ഭാഗത്ത് വായിക്കുന്നു. ദൽമനൂഥ ദേശത്ത് വെച്ച് പരീശന്മാർ വന്ന് ആകാശത്തു നിന്നൊരടയാളം അന്വേഷിക്കുന്നതായി നാം കാണുന്നു. ബത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും അവനെ തൊടയണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് പത്രോസ് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതായി നാം കാണുന്നു. യേശു ചെയ്തത് അക്കാലത്ത് റോമാക്കാർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്ന് നമുക്കും അത് പ്രാധാന്യമർഹിക്കുന്നത് അത്രേ. യേശു ക്രിസ്തു പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണോ? അവൻ അത് പ്രവർത്തിപ്പാൻ ശക്തനാണോ? അവനതിന് കഴിവുണ്ടോ? അവൻ യഹോവയുടെ ദാസനാണ്, അവന് കഴിവുണ്ട് എന്ന് നാം കാണുന്നു. നമ്മുടെ കർത്താവ് വളരെയധികം യാത്ര ചെയ്യുന്നതായി നാം ഈ അധ്യായത്തിൽ കാണുന്നു. നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. യേശു കാൽനടയായിട്ടാണ് മിക്കവാറും എല്ലായിടത്തും പോയിരുന്നത് എന്ന് നമുക്കറിയാം. ഈ 8-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന 4000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം 5000 പേരെ അഞ്ചപ്പം കൊണ്ട് പോഷിപ്പിച്ച സംഭവത്തിൻ്റെ ആവർത്തനം മാത്രമാണെന്ന് പറഞ്ഞ് ചിലർ അതിനെ അവഗണിക്കാറുണ്ട്. അതിനാൽ യേശുവിൻ്റെ അതിശയ പ്രവർത്തനങ്ങളിൽ 4000 പേരെ പോഷിപ്പിക്കുന്ന അതിശയം അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ ഇതിനെക്കുറിച്ച് പറയാനിടയായിട്ടുണ്ട്. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന വസ്തുത ബലപ്പെടുത്താനായിട്ടാണ് ഇത് സുവിശേഷങ്ങളിൽ 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവത്തിന് ശേഷമായി പറഞ്ഞിരിക്കുന്നത് എന്ന് വിമർശകർ പറയാറുണ്ട്. എന്നാൽ അതായിരുന്നു ഉദ്ദേശമെങ്കിൽ 2-ാമത്തെ അതിശയം 1-ാമത്തേതിൽ അതിനേക്കാൾ വലുതായി കാണിക്കാമായിരുന്നല്ലോ. അതായത് 4000-ത്തിന് പകരം ഒരു 10,000-ത്തെ പോഷിപ്പിച്ചതായി പറയാമായിരുന്നല്ലോ. അങ്ങനെയൊരു കഥ ഉണ്ടാക്കുവാൻ മാത്രമുള്ള ശ്രമമായിരുന്നുവെങ്കിൽ അത് കെട്ടിച്ചമയ്ക്കുമ്പോൾ അതിനെ വലിപ്പപ്പെടുത്തി കാണിക്കുകയാണ് സാധാരണ പതിവില്ലേ. എന്നാൽ ഇവിടെ അതിന് വിപരീതമായിട്ട് നാം കാണുന്നു. 5000-ത്തെ ആദ്യം പോഷിപ്പിച്ചു, പിന്നെ 4000-ത്തെ പോഷിപ്പിച്ചു. 5000-ത്തെ പോഷിപ്പിക്കുവാൻ 5 അപ്പം മതിയായിരുന്നു, 4000-ത്തെ പോഷിപ്പിക്കുവാൻ 7 അപ്പം ഉപയോഗിച്ചു. അപ്പോൾ ഇത് അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതാണോ? നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന 2 അതിശയങ്ങൾക്കും പല പ്രകാരത്തിൽ സാമ്യമുണ്ട്. അവൻ 1000-ങ്ങളെ പോഷിപ്പിക്കുന്നു. ഒരിക്കൽ 5000-ത്തെയും പിന്നീട് ഒരിക്കൽ 4000-ത്തെയും അവൻ പോഷിപ്പിച്ചു. എന്നാൽ ഈ 2 അതിശയങ്ങൾ ചിന്തിച്ചതിൽ 7 വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയുന്നതത്രേ. 1-ാമത്തെ സംഭവത്തിൽ പുരുഷാരത്തെ 1 ദിവസം യേശുവിനോട് കൂടെ ആയിരുന്നതായി നാം കാണുന്നു. എന്നാൽ 2-ാമത്തെ സംഭവത്തിൽ പുരുഷാരം 3 ദിവസം അവനോടൊപ്പം ആയിരുന്നു എന്ന് നാം കാണുന്നു. 1-ാമത്തെ സംഭവത്തിൽ നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 2-ാമത്തെ സംഭവത്തിലാകട്ടെ അവരോട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഉത്തരം പറയാൻ തയ്യാറായിരുന്നു എന്ന് നാം കാണുന്നു. 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 5 അപ്പവും 2 മീനുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 4000-ത്തെ പോഷിപ്പിച്ചപ്പോൾ 7 അപ്പവും കുറേ ചെറിയ മീനും ഉണ്ടായിരുന്നതായി പറഞ്ഞിരിക്കുന്നു. പെസഹായുടെ അടുത്ത് നടന്ന 1-ാമത്തെ സംഭവ സമയം എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപ്പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചതായി കാണുന്നു. എന്നാൽ 2-ാമത്തെ പ്രാവശ്യം കുറച്ച് നാളുകൾക്ക് ശേഷം നടന്നതാകയാൽ ആ പ്രദേശത്തെ പുല്ലുകളൊക്കെയും ചൂടിൽ ഉണങ്ങി കരിഞ്ഞിരുന്നതുകൊണ്ട് അവൻ പുരുഷാരത്തോട് നിലത്ത്, അതായത് മണ്ണിൽ ഇരിപ്പാൻ കൽപ്പിച്ചതായി കാണുന്നു. 1-ാമത്തെ സംഭവത്തിൽ നമ്മുടെ കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തിയതായും 2-ാമത്തെ സംഭവത്തിൽ ആദ്യം അവൻ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്തതായും പിന്നീട് കുറെ ചെറിയ മീനുണ്ടായിരുന്നത് അനുഗ്രഹിച്ച് കൊടുത്തതായും നാം കാണുന്നു. 5000-ത്തെ പോഷിപ്പിച്ച ശേഷം ശേഷിച്ച കഷ്ണങ്ങൾ 12 കൊട്ടയാണ് നിറച്ചെടുത്തത്. എന്നാൽ 4000-ത്തെ പോഷിപ്പിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രാവശ്യവും പോഷിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം വ്യത്യസ്തമാണ്. അതായത് ഒരിക്കൽ 5000, പിന്നീട് 4000. യേശു പുരുഷാരത്തെ പോഷിപ്പിച്ച സംഭവങ്ങളിൽ സമയത്തിനു വലിയ അന്തരമുള്ളതായി കാണാം. 5000-ത്തെ ഘോഷിപ്പിച്ചത് 1-ാം ദിവസത്തിൻ്റെ അന്ത്യത്തിലായിരുന്നു. യേശു അവരെ ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ 4000-ത്തെ ഘോഷിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ പുരുഷാരം 3 ദിവസമായി അവൻ്റെ ഉപദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മീയമായ ഉപദേശത്തിൻ്റെ പിന്നാലെ ശാരീരികമായ ഭക്ഷണം അവനവർക്ക് നൽകി. അതായത് പുരുഷാരം ഭക്ഷണം അത് കഴിപ്പാനല്ല, ഉപദേശം കേൾപ്പാനാണ് വന്നത് എന്നർത്ഥം. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം യേശു ദെക്കപ്പൊലി ദേശത്തായിരിക്കുമ്പോൾ എന്നാണ്. പുരുഷാരം അവനെ ഒരു വിജന ദേശത്തേക്ക് അനുഗമിച്ചു. അത് ഉപദേശിപ്പാൻ അനുയോജ്യമായിരുന്ന സ്ഥലമായിരുന്നെങ്കിലും അവിടെ ഉടനെ ആഹാര സാധനങ്ങൾ വാങ്ങുവാൻ കിട്ടുന്ന സ്ഥലമായിരുന്നില്ല എന്ന് നമുക്കറിയാം. വലിയ പുരുഷാരമാണ് അവനെ ഇപ്പോൾ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നോക്കുമെങ്കിൽ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ്റെ ശിഷ്യന്മാർ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. യേശു 5000-ത്തെ പോഷിപ്പിച്ച സംഭവം ശിഷ്യന്മാർ മറന്നു എന്ന് തോന്നുന്നു. നമ്മൾ പലർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട് എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. ദൈവം നമുക്ക് കൃപയോടെ നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നു. എന്നാൽ അടുത്ത പ്രാവശ്യം നാം അത് മറന്നു പോകുന്നു. പുതിയൊരു അടിയന്തര ആവശ്യമുണ്ടാകുമ്പോൾ നമുക്ക് അത് ഏറ്റവും പുതുമയായി തോന്നുന്നു. ദൈവം ചെയ്തു തന്ന പഴയ കാര്യങ്ങളെ ഓർത്ത് നാം ധൈര്യം പ്രാപിക്കാറില്ല. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നാം അവന് നന്ദി കരയേറ്റാറില്ല. നാം അത് മറന്നു പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഞാൻ ഭാരപ്പെട്ടതാണ്, എന്നാൽ പിന്നീട് അതിൻ്റെ പ്രതിവിധി, അതിൻ്റെ പരിഹാരം കണ്ടു കഴിഞ്ഞപ്പോൾ, അയ്യോ ഭാരപ്പെട്ട് ഞാൻ ഭോഷനായിപ്പോയല്ലോ എന്ന് ചിന്തിച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ അതേ സാഹചര്യം വന്നപ്പോൾ വീണ്ടും ഭാരപ്പെടുകയാണ്. അവർ പുരുഷാരത്തിനിടയിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. കാരണം അവിടെ എത്ര അപ്പം ഉണ്ടെന്ന കാര്യം അവർക്കറിയാമായിരുന്നു. 5000-ത്തെ പോഷിപ്പിച്ച അതിശയം യേശു ആവർത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കാം. ഈ പ്രാവശ്യം പഴയതിനേക്കാൾ കുറച്ചാളുകൾക്ക് വേണ്ടി അവരുടെ പക്കൽ കൂടുതൽ അപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്തുള്ളൂ എന്ന കാര്യം ശരിയാണ്. ഈ പ്രാവശ്യം അപ്പം ആരുടെ പക്കലാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയില്ല. പേര് പറഞ്ഞിട്ടില്ലാത്ത ആരുടെയോ പക്കലാണ് ആ അപ്പം ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ അവർ നിലത്തിരുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ 5000 പേരെ പോഷിപ്പിച്ച സമയത്ത് അവരോട് പുല്ലിലിരിക്കുവാനാണ് കൽപ്പിച്ചത് എന്ന് മുമ്പ് ഞാൻ ഓർപ്പിച്ചുവല്ലോ. എത്ര മീനുണ്ടായിരുന്നു? കുറെ ചെറിയ മീനും ഉണ്ടായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. സംഖ്യ ഇവിടെ അപ്രധാനമാണ്. യേശു മീൻ എണ്ണി നോക്കിയില്ല. സർവശക്തനായ ദൈവം മധ്യത്തിലുള്ളപ്പോൾ അവിടെ എല്ലാം ധാരാളമായി അനുഭവമാകുന്നു എന്ന് കാണാം. അവൻ 5000-ത്തെ ഘോഷിപ്പിച്ചാലും 4000-ത്തെ ഘോഷിപ്പിച്ചാലും അവർക്കൊരു ലഘുഭക്ഷണമല്ലായിരുന്നു നൽകിയത്. അവൻ നല്ലതുപോലെ വയറു നിറച്ച് ആഹാരം നൽകി. ഓരോ പുരുഷൻ്റെയും കൂടെ ഓരോ സ്ത്രീയെയും ഓരോ കുട്ടിയെയും കൂട്ടിയാൽ യേശു വാസ്തവത്തിൽ 4000-ത്തെയല്ല 12000-ത്തോളം പേരെ പോഷിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അത്രേ. നാം ഇനിയും 10-ാം വാക്യത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടക് കയറി ദൽമനൂത അംശങ്ങളിൽ എത്തി. ദൽമനൂത എവിടെയുള്ള പ്രദേശമാണെന്ന് ശരിയായി പറയുക പ്രയാസമുള്ള കാര്യമാണ്. ഇത് ഗലീല കടലിൻ്റെ തീരത്തുള്ള പ്രദേശമായിരുന്നിരിക്കാം. കാരണം അവിടെ എത്തുവാൻ അവർക്ക് കടൽ അക്കരെ കടക്കണമായിരുന്നു എന്ന് നാം കാണുന്നു. അതായത് അവർ പടിഞ്ഞാറ് ഭാഗത്ത് വന്നു ചേർന്നു. അവർ പടയിലാണ് യാത്ര ചെയ്തത്. ഈ സ്ഥലം വടക്ക് പടിഞ്ഞാറൻ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പതിനൊന്ന് മുതൽ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. 14 15 വാക്യങ്ങൾ കൂടി നോക്കിക്കെ, അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. പടകിൽ അവരുടെ വക്കൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവരോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. തിരുവചനത്തിൽ പുളിപ്പ് തെറ്റായ ഉപദേശത്തെയാണ് കുറിക്കുന്നത്. അതിനൊരിക്കലും സുവിശേഷം എന്നർത്ഥമില്ല. പുളിപ്പൊരിക്കലും സുവിശേഷമല്ല. ഇന്ന് അനേകർ കേൾവിക്കാരെ പ്രീതിപ്പെടുത്തുവാനായി അവർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ പോലും അതിനുള്ള, അതെ, കേൾവിക്കാരെ, ശ്രോതാക്കളെ രസിപ്പിക്കുവാനായി ശ്രമിക്കുന്നതായി കാണാം. അത് പുളിപ്പ് ചേർക്കുകയാണ്, അതായത് സുവിശേഷത്തിൻ്റെ സത്യത്തോട് ദുരുപദേശം കലർത്തുകയാണ് ചെയ്യുന്നത്. പുളിപ്പ് അപ്പത്തെ രുചികരമാക്കി തീർക്കുന്നു. അതിനാൽ പുളിപ്പുള്ള അപ്പമേ അവർ കഴിക്കുകയുള്ളൂ. അതിനോട് ചേർക്കുന്ന തിന്മയാണ് പുളിപ്പ്. ഇവിടെ യേശു അവരോട് പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന മുന്നറിയിപ്പ് നൽകുന്നു. 18 വാക്യത്തിൽ നാം വായിക്കുന്നത്, കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ, ഓർക്കുന്നതുമില്ലയോ. ദൈവവചനം വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്, എന്നാൽ തിരുവചന സത്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുന്നതിന് കഴിയുന്നില്ല. ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത അപ്പസ്തോലന്മാരെ പോലെയാണ് അവരും. 19 വാക്യങ്ങൾ നാം വായിക്കുന്നത്, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. ദൈവവചനം യേശുവിനെ വെളിപ്പെടുത്തുന്നു എന്നതിനാൽ ദൈവവചനം ജീവന്റെ അപ്പമാണ്. നാം ദുരുപദേശത്തെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരും ദൈവവചനം ഭക്ഷിക്കേണ്ടതുമാണ്. അവൻ ഇവിടെ നൽകുന്ന ഉപദേശത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അതത്രേ. 22 വാക്യത്തിൽ നാം കാണുന്നത്, അവർ ബത്സൈദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നാണിത്. അവൻ്റെ കണ്ണിൽ തൊട്ടുകൊണ്ട് അവൻ അവരുടെ അപേക്ഷയ്ക്ക് വഴങ്ങുന്നതായി കാണുന്നു. അവൻ കുരുടനെ ഊരിന് പുറത്ത് കൊണ്ടുപോയതായി നാം വായിക്കുന്നു. അവൻ്റെ പല വീര്യപ്രവൃത്തികളും നടന്ന ബത്സൈദ, അവന് യാതൊരു വീര്യപ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാതെ പോയ നസറേത്ത് എന്ന പോലെ ആയിത്തീർന്നുവോ? തുപ്പലിൽ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്നത് സത്യമാണ്. എന്നാൽ ഈ മനുഷ്യൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ് യേശു അപ്രകാരം ചെയ്തത്. നമുക്ക് ആ ഭാഗം വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യം ഗ്രഹിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. 23 മുതലുള്ള വാക്യങ്ങൾ, അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ചു, അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി, അവൻ്റെ കണ്ണിൽ തുപ്പി, അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപ്പൊട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞു. അവനെ വീട്ടിലേക്ക് അയച്ചു. ഈ ബത്സൈദയുടെ മേൽ നേരത്തെ തന്നെ ന്യായവിധി കൽപ്പിച്ചിരുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 11:21 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഈ അതിശയ പ്രവൃത്തി കൂടുതൽ സൂക്ഷ്മമായിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അവൻ എന്തുകൊണ്ടാണ് ഈ രീതി ഉപയോഗിച്ചത്? മറ്റുള്ളവരുടെ കണ്ണ് തുറന്നതുപോലെ യേശുവിന് ഈ മനുഷ്യൻ്റെയും കണ്ണ് തുറക്കുവാൻ കഴിയുകയില്ലായിരുന്നുവോ? നിശ്ചയമായും അവൻ അങ്ങനെ ചെയ്യാമായിരുന്നു. ഇവന് ആദ്യം തന്നെ നല്ലവണ്ണം കാണത്തക്ക വിധം കാഴ്ച കൊടുക്കുവാൻ യേശുവിന് കഴിയാമായിരുന്നു. എന്നാൽ ഈ മനുഷ്യന് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഇവിടെ ഒരു പാഠമുണ്ട്. ഇവിടെ 3 പടികൾ, അതായത് 3 ഘട്ടങ്ങൾ നാം കാണുന്നു. 1, കാഴ്ചയില്ലാത്ത അവസ്ഥ. നാം എല്ലാവരും 1 ആത്മീയമായി കുരുടന്മാരാണ്. കുരുടനെ പോലെ ഒരിക്കൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അവന് ഭാഗികമായ കാഴ്ച ശക്തിയെ ലഭിച്ചുള്ളൂ എന്ന് മർക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും 2, ഭാഗികമായി മാത്രം കാഴ്ചയുള്ള അവസ്ഥ. 1, കാഴ്ചയില്ലാത്ത അവസ്ഥ. 2, ഭാഗികമായി മാത്രം കാഴ്ചയുള്ള അവസ്ഥ. ഇന്ന് നമ്മുടെ അവസ്ഥ ഇതല്ലേ? ഒന്ന് കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അറിയേണ്ടതെല്ലാം തങ്ങൾക്ക് അറിവുണ്ട് എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ചിലരുടെ എഴുത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നതേ ഉള്ളൂ എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. എനിക്കറിഞ്ഞുകൂടാത്ത അനേകം കാര്യങ്ങളുണ്ട്. തങ്ങളുടെ ഇടവകയിലെ ബൈബിൾ ക്ലാസ്സിൽ ചിലർ സംബന്ധിക്കുകയില്ല. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് ക്ലാസ് പഠിപ്പിക്കുന്ന ആളിനേക്കാൾ കൂടുതൽ അറിവുണ്ട് എന്ന് അവർക്കങ്ങ് തോന്നുകയാണ്. അത് ശരിയായിരിക്കാം. എന്നാൽ അവർക്ക് അറിവുള്ളതിനേക്കാൾ കൂടുതൽ അറിയാമെന്ന് ചിന്തിക്കുന്നതാണ് അവരെ സംബന്ധിച്ച പരിതാപകരമായ കാര്യം. സോക്രട്ടീസ് ജീവിച്ചിരുന്ന കാലത്ത് അഥേനക്കാരിൽ ഏറ്റവും ബുദ്ധിമാൻ താനാണെന്ന് പ്രസ്താവിച്ചു. അദ്ദേഹം ഒരു താഴ്മയുള്ള മനുഷ്യനായിരുന്നതിനാൽ ഈ പ്രസ്താവന എല്ലാവരെയും നടുക്കുകയുണ്ടായി. അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയതെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അഥേനക്കാരിൽ ഭൂരിപക്ഷം ആളുകളും തങ്ങൾക്കറിവുണ്ട് എന്ന് വിചാരമുള്ളതാണ്. എന്നാൽ എനിക്ക് അറിയില്ല എന്നെനിക്കറിയാം. എനിക്കറിയില്ല. ഇത് ഞാൻ അറിയുന്നത് കൊണ്ട് ഞാനാണ് അഥേനക്കാരിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇത് തന്നെയാണ്. തങ്ങൾ സകലതും അറിയുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ പൗലോസ് പറയുന്നത് നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്നാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ അതാണ്. എന്നാൽ നാം അവൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ അന്ന് നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അവിടെ ചില പുതിയ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും എന്നതിനാൽ ഞാൻ സന്തുഷ്ടനാണ്. 3-ാമതായി, പൂർണ്ണമായിട്ടുള്ള കാഴ്ച. 3-ാമത്തേത് പൂർണ്ണമായ കാഴ്ചയുടെ അവസ്ഥയാണ്. അവൻ്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് പൂർണ്ണ കാഴ്ച ലഭിക്കും. അന്ന് നാം വാസ്തവത്തിൽ കാണുവാൻ കഴിവുള്ളവരായിത്തീരും. നമ്മുടെ കർത്താവ് അവസാനം ആ മനുഷ്യനെ പൂർണ്ണമായി സൗഖ്യമാക്കി എന്ന കാര്യം ശ്രദ്ധിക്കുക. കുരുടന്മാരുടെ കണ്ണ് തുറക്കുന്നതിന് നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ബത്സൈദയിൽ വെച്ച് അവൻ കുരുടനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ തൊട്ടു. അങ്ങനെ ഈ മനുഷ്യന് ഒരു അനുഭവമുണ്ടായി. യേശു കുരുടനായ ബർത്തിമായിയെ സൗഖ്യമാക്കിയപ്പോൾ യേശു അവനെ തൊട്ടില്ല, അകലെ നിന്ന് അവനോട് സംസാരിച്ചതേയുള്ളൂ. വിശ്വാസം അവൻ്റെ കണ്ണ് തുറക്കുവാനിടയാക്കി. എന്നാൽ കുരുടനായി പിറന്ന മനുഷ്യനോട് യേശു പോയി ശീലോഹാങ് കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞ സംഭവം ഓർക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന ആ രീതി തികച്ചും ഭിന്നമാണ്. ഇവിടെയെല്ലാം നമുക്കൊരു പാഠമുണ്ട്. അതെ, കർത്താവ് തൻ്റെ അടുത്തു വരുന്നവരെ പല വിധത്തിൽ സൗഖ്യമാക്കി എന്ന് വന്നേക്കാം. 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യേശു ആർ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർ തന്നെക്കുറിച്ച് എപ്രകാരമാണ് വിലയിരുത്തുന്നത് എന്ന് യേശുവിനെ അറിയുവാൻ താല്പര്യമുണ്ടായിരുന്നു. അതേ സുഹൃത്തെ, അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. യേശുക്രിസ്തുവുമായി നാം നല്ല കൂട്ടായ്മ അനുഭവിക്കേണ്ടതത്രേ. നിങ്ങൾ ഒരു ഭൂപടത്തിൽ നോക്കിയാൽ 3 കൈസര്യ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഗലീലക്കടലിന് വടക്ക് ഭാഗത്തായിട്ടാണ് ഫിലിപ്പിൻ്റെ കൈസര്യ സ്ഥിതി ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തു വടക്ക് ഭാഗത്താണ്. അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ യെരുശലേമിലേക്കും ക്രൂശിങ്കിലേക്കും നീങ്ങുവാനുള്ള സംരംഭമായിരുന്നു. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലർ, ഏലിയാവ് എന്ന് ചിലർ, പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് മറ്റു ചിലർ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ്റെ ആളത്വത്തെക്കുറിച്ച് വളരെയധികം ഭിന്ന അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എല്ലാ അഭിപ്രായങ്ങളും ഉന്നതമായിരുന്നു. എന്നാൽ അവയൊക്കെയും അവൻ ആരാണെന്ന വാസ്തവത്തിൽ നിന്ന് ഭിന്നമായിരുന്നു. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. അവൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് അവരുടെ അവസാന പരീക്ഷയായിരുന്നു ഇത്. ക്രൂശുമായി അവർക്ക് വെറും 6 മാസത്തിൻ്റെ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിമോൻ പത്രോസ് പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും ഉത്തമമായ കാര്യം ഇതാണ്. അവൻ ആ ഗ്രൂപ്പിന് വേണ്ടി സംസാരിച്ചു. അവൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ മാർക്കോസ് പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്തു എന്നത് ഒരു പേരല്ല, യേശു എന്നാണ് അവൻ്റെ പേര്. ക്രിസ്തു എന്നതൊരു സ്ഥാനപ്പേരാകുന്നു. യേശു ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് വന്നത്. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വിചിത്രമായ ഉപദേശം നൽകിയത്? സുവിശേഷത്തിൻ്റെ കഥ പൂർണ്ണമാകുന്നതുവരെ അവർ കാത്തിരിക്കണമായിരുന്നു. ഇനിയും അടുത്ത വാക്യം ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം കൂടാതെ യേശു തൻ്റെ ആളത്വം വെളിപ്പെടുത്തിയിരുന്നില്ല. രക്ഷ അവൻ ആരാണെന്നും അവൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചുമാണിരിക്കുന്നത്. അവരുടെ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിൻ്റെ കൈസര്യയിൽ വെച്ചാണ് ആദ്യമായി അവൻ തൻ്റെ ക്രൂശിൻ്റെ കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. 32-ാം വാക്യം നോക്കിക്കാട്ട്, അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞ് അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. ഇപ്പോഴും അവർ അത് സ്വീകരിപ്പാൻ തയ്യാറായിരുന്നില്ല. ശിമോൻ പത്രോസ് പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും മോശമായ കാര്യം ഇവിടെ നാം കാണുന്നു. ഏറ്റവും ഉത്തമമായ കാര്യം നാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഏറ്റവും മോശമായ കാര്യം. 33-ാം വാക്യം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഈ പ്രസ്താവന സാത്താൻ്റെതാണെന്നാണ് യേശു കണക്കാക്കിയത്. സാത്താൻ യേശുവിൻ്റെ മരണത്തിൻ്റെ വിലയെ നിഷേധിക്കുന്നു. 34-38 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം കൂടാതെ കർത്താവ് തൻ്റെ ആളത്വത്തെ വെളിപ്പെടുത്തുന്നില്ല എന്ന് നാം കാണുന്നു. അവൻ ആരാണെന്ന് പത്രോസ് പ്രഖ്യാപിക്കുകയും അവർ അവനെ വാസ്തവത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അതിനുശേഷം നാം ഇപ്പോൾ ഉദ്ധരിച്ച ഈ ഭാഗം യേശു അവരോട് പറയുന്നു. ഇവിടെ യേശു രക്ഷയ്ക്കുള്ള ഒരു വ്യവസ്ഥ വയ്ക്കുകയല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടവരുടെ പദവി അവൻ പ്രസ്താവിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ എന്ന്. താങ്കൾ എപ്രകാരമുള്ള ഒരു ദൈവവൈതലായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്? താങ്കൾ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും അവനെ സേവിക്കുകയും അവനെ മഹിമപ്പെടുത്തുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായുള്ളത് ഇതത്രേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം യേശുവിനെ ക്രിസ്തു എന്ന് സാക്ഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത അതായിരിക്കണം. അതിനായി നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി വേണം ഓരോ നിമിഷവും ജീവിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ